വിവിധ വിഷയങ്ങളെക്കുറിച്ച് ഒട്ടേറെ പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള വ്യക്തിയാണ് ഡോക്ടർ പി കെ പീതാംബരൻ. അമേരിക്കയിലേക്കുള്ള യാത്രയെക്കുറിച്ചും ചൈനയിലേക്കുള്ള യാത്രയെക്കുറിച്ചുമെല്ലാം അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ ശ്രദ്ധേയമായിട്ടുണ്ട്. ഇത്തരത്തിൽ ഓസ്ട്രേലിയൻ യാത്രയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകം കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി വാസുദേവൻ ശിവൻകുട്ടി പ്രകാശനം ചെയ്തു. ഈ പുസ്തകം എഴുതാനിടയായ സാഹചര്യവും അദ്ദേഹത്തിൻ്റെ ഓസ്ട്രേലിയൻ സന്ദർശനത്തിൽ നിന്ന് കൂടുതലായി ഓസ്ട്രേലിയയെപ്പറ്റി മനസ്സിലാക്കിയതിനെക്കുറിച്ചും ഓസ്ട്രേലിയയെക്കുറിച്ചുള്ള പുസ്തകത്തിലെ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്നും വിവരിക്കുന്നതിനായി ഡോക്ടർ പി കെ പീതാംബരൻ നമുക്കൊപ്പം ചേരുന്നു.
നമസ്കാരം ഡോക്ടർ പി കെ പീതാംബരൻ, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്തേ
ഡോക്ടർ പീതാംബരൻ. അടുത്തിടെ ഓസ്ട്രേലിയൻ യാത്ര എന്ന പേരിലൊരു പുസ്തകം പ്രകാശനം ചെയ്തിട്ടുണ്ട്. താങ്കൾ രചിച്ച പുസ്തകമാണത് കേരളത്തിൽ പ്രകാശനം
ചെയ്തിട്ടുണ്ട്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ചെയ്തിരിക്കുന്നത്. അടുത്ത ദിവസമാണ് അത് റിലീസ് ചെയ്തത്. 2 years ബാക്ക് ആണ് പോയത്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡയറക്ടർ പുസ്തകം സ്വീകരിച്ചു. പിന്നെ അസിസ്റ്റന്റ് ഡയറക്ടർ ഷിബു ശ്രീധർ ഉണ്ടായിരുന്നു. പിന്നെ ബുക്കിന്റെ എഡിറ്റർ അപർണയുണ്ട്, ഡോക്ടർ അപർണ.
ശ്രീ പീതാംബരൻ, ഇവിടെ ഓസ്ട്രേലിയയിലേക്ക് ഈ ഒരു പുസ്തകവുമായി അനുബന്ധിച്ചുള്ള യാത്ര എന്നായിരുന്നു? അതിന്റെ വിവരങ്ങളിലേക്ക് ഒന്ന് കടക്കാം. എന്താണ് ഈ പുസ്തകത്തിന്റെ പ്രധാന പ്രമേയം എന്നുള്ളത്?
2 വർഷത്തിന് മുമ്പായി, കോവിഡ് തുടങ്ങുന്നതിന് മുന്നേ ആയിരുന്നു ഞങ്ങൾ യാത്ര. 2-3 മാസത്തിനുള്ളിൽ എഴുതി ബാഗാനിസ്റ്റിനെ ഏൽപ്പിച്ചു. പിന്നെ ഈ കോവിഡിന്റെ പ്രശ്നം കാരണം അത് പബ്ലിഷ് ചെയ്യാൻ അത് ഒരുപാട് എഡിറ്റിംഗ് പ്രോസസ്സിന്റെ അവർക്ക് പല പല കൈകളിൽ അവിടെ തന്നെ പോയി. അപ്പൊ അങ്ങനെ താമസം വന്നു. അത് റിലീസ് ചെയ്യാൻ പറ്റി.
അപ്പോ 2 വർഷം മുൻപ് ഇവിടെ വന്നിട്ട് ഇവിടെ വെച്ച് തന്നെയായിരുന്നു എഴുതിയത്, അല്ലെങ്കിൽ നാട്ടിലേക്ക് തിരിച്ചു പോയിട്ടായിരുന്നു? എങ്ങനെയായിരുന്നു?
അല്ല, ഞാൻ ഒരു യാത്രയിലും അങ്ങനെ അവിടെ ചെയ്യാറില്ല. എല്ലാം ഞാൻ സ്റ്റോക്ക് ഫോട്ടോഗ്രാഫുകളുണ്ട്. ഞാൻ തന്നെ ഫോട്ടോഗ്രാഫ് ഇതിനകത്ത് വരുന്ന ഫോട്ടോഗ്രാഫ് എല്ലാം ഞാൻ നിൽക്കുന്ന.
പ്രകൃതി സ്നേഹികളുടെ സ്വർഗരാജ്യം എന്നാണല്ലോ ഇതിന്റെ ഒരു പഞ്ച് ലൈൻ തന്നെ ഈ പുസ്തകത്തിന്റെ. അതിന്റെ ഒരു പ്രധാന കാരണം എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രത്യേകത എന്തായിരുന്നു?
അമേരിക്കയും ചൈനയൊക്കെ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്, ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. പക്ഷെ ഓസ്ട്രേലിയയിൽ കാണുന്ന പ്രത്യേകത എന്ന് വെച്ചാൽ ആ ഭൂപ്രകൃതി, അതായത് മനോഹരമാണ്. പിന്നെ അവരെ ആ ഭൂമിയെ ഏത് തരത്തിലെല്ലാം സൗന്ദര്യവൽക്കരിക്കാൻ പറ്റും, അതെല്ലാം അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ നമ്മള് ഗോൾഡ് കോസ്റ്റിൽ എത്തിക്കഴിഞ്ഞാല് ആ ഗോൾഡ് കോസ്റ്റ് അത് മനോഹരമാണ്. ഒരു ടേസ്റ്റ് പോലും അവിടെ കാണാനില്ലെന്ന്, ഒരു മിഠായി പേപ്പർ പോലും കാണാൻ പറ്റില്ല, അത്രയേറെ വൃത്തിയും മെനിയും ഉള്ള ഒരു പ്രദേശം. പക്ഷെ ഗോൾഡ് കോസ്റ്റ് എന്നുള്ള പേരിനെ കുറിച്ച് എനിക്കൊരു അഭിപ്രായ വ്യത്യാസം ഞാൻ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ശരിക്കും ഗോൾഡ് കോസ്റ്റ് വന്ന സ്ഥലത്ത് ഗോൾഡേ ഇല്ല. അവിടെ ഗോൾഡ് മൈൻസ് ഒന്നും തന്നെ അവിടെ ഇല്ല. ഗോൾഡ് കോസ്റ്റ് എന്ന ശരിക്കുള്ള പേര് ഗിനിയേരള, ആഫ്രിക്ക ഗിനിയേരള സ്ഥലത്തിന്റെ പേരാണ്.
ഓക്കെ ഓക്കെ. ഇത്തരം നിരീക്ഷണങ്ങളും എല്ലാം എത്ര കാലം കൊണ്ടാണ് നടത്തിയത്?
ഓസ്ട്രേലിയൻ യാത്ര ഞങ്ങൾ 2 ആഴ്ച ഉണ്ടായിരുന്നുള്ളൂ. ആ 2 ആഴ്ച കൊണ്ട് ഞങ്ങൾ പോകാവുന്ന സ്ഥലങ്ങളൊക്കെ, അതായത് ഞങ്ങൾ പ്രധാനമായിട്ടും പോയത് ഈ പടിഞ്ഞാറൻ തീരത്തുള്ള ബ്രിസ്ബെയിൻ, മെൽബൺ, സിഡ്നി സ്ഥലങ്ങളിലാണ് പോയിട്ടുള്ളത്. തുറത്തിൽ പോകാൻ പറ്റില്ല. അത് ഒന്നിൽ ഫ്ലൈറ്റിൽ പോകണം, അല്ലെങ്കിൽ കടൽ മാർഗമേ പോകാൻ പറ്റുള്ളൂ. ഈ ഗ്രേറ്റ് ബാരിയർ, പിന്നെ ഡെസർട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് വണ്ടിയിൽ യാത്ര ചെയ്യാൻ പറ്റില്ല.
അപ്പൊ
അതുകൊണ്ട് ഈ സ്ഥലങ്ങളെല്ലാം കണ്ടു. പിന്നെ ഈ സ്ഥലങ്ങളുമായി വെച്ചുകൊണ്ടുള്ള
ഡോക്ടർ പി കെ പീതാംബരൻ മറ്റു യാത്രകളിൽ എഴുതിയിരിക്കുന്നതിൽ നിന്ന് എന്താണ് വ്യത്യസ്തമായിട്ട്, പ്രത്യേകിച്ച് ചൈനയെ കുറിച്ചും അതുപോലെ തന്നെ അമേരിക്കയിലെ യാത്രയെ കുറിച്ചും എല്ലാം എഴുതിയിരുന്നു?
ഞാൻ അമേരിക്കയെ കുറിച്ച് പറയാം. അമേരിക്ക ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമാണ് ഞാൻ എഴുതി പ്രസിദ്ധീകരിച്ചത്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എല്ലാം എന്റെ പ്രസിദ്ധീകരിക്കുന്നത്. അതിമനോഹരമാണ് നാട്. നമ്മളെ മനസ്സിനെ കുതിപ്പിക്കുന്ന തരത്തിലുള്ള ഒരുപാട് കാഴ്ചകൾ അവിടെ കാണാൻ പറ്റും. പക്ഷെ അവിടെ പലതും കൃത്രിമമാണ്, മാൻമെയ്ഡ് വണ്ടേഴ്സ്. ആ മാൻമെയ്ഡ് വണ്ടേഴ്സ് പോലെ അല്ല ഇവിടെ കാണുന്നത്. ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യം എന്ന് പറഞ്ഞ പേര്. പക്ഷെ അവിടെ എന്ന് വെച്ചാൽ ഇപ്പൊ നയാഗ്ര തന്നെ എടുക്കും. നയാഗ്ര എന്ന് ഇപ്പൊ മനുഷ്യൻ നിയന്ത്രിക്കുന്ന ഒരു വെള്ളച്ചാട്ടമായി മാറിയിരിക്കുന്നു. നമുക്ക് ആ പ്രകൃതിയെ ശരിക്കും പറഞ്ഞാൽ കാണാനൊക്കെ രസമാണ്, നല്ലതാണ്, ഭംഗിയാണ്. എന്റെ പുസ്തകത്തിൽ പലതരത്തിലെ പകലും രാത്രിയുള്ള ഫോട്ടോ ഒക്കെ അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും അത് മാൻമെയ്ഡ് അത്ഭുതമാണ്. പക്ഷെ ഇവിടെ അത് അങ്ങനെയല്ല. ഇവിടെ നമുക്ക് കാണുമ്പോൾ പ്രകൃതിയിൽ തന്നെ കാണും. പ്രകൃതിയിൽ എന്തെല്ലാം നമുക്ക് കാണാൻ സാധിക്കും.
അപ്പോൾ അത് നമ്മുടെ പോലെ വായനക്കാർക്ക് ഓസ്ട്രേലിയയെ കുറിച്ച് വ്യത്യസ്തമായിട്ട് ഈ ഒരു യാത്രയിലൂടെ, ഈ പുസ്തകത്തിലൂടെ എന്താണ് എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്?
പ്രധാനമായിട്ടും ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എന്റെ എല്ലാ യാത്രകളിലും പ്രത്യേകതകളെന്ന് വെച്ചാൽ ഞാൻ ആദ്യം എന്റെ ഭൂമിശാസ്ത്രം പഠിക്കും. പഠിച്ചിട്ടാണ് എഴുതുന്നത്. ഇവിടെ ഞാൻ ഓസ്ട്രേലിയയുടെ ഭൂമിശാസ്ത്രം പഠിച്ചിട്ട് ഇതിന്റെ ഈ കടലുകളിൽ നടുക്ക് എങ്ങനെ കിടക്കുന്നു, അതിന്റെ പേരെങ്ങനെ വന്നു, അത് പിന്നെ അമേരിക്കൻ ഭാഷയിൽ ഇതിനുള്ള പ്രത്യേക പേരുണ്ട്, അതെങ്ങനെ വന്നു, ഇതെല്ലാം ഞാൻ പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. ആ കൂടത്തിൽ തന്നെ ഞാൻ തന്നെ പ്രകൃതി സംബന്ധമായിട്ടുള്ള നമുക്ക് കാഴ്ചപ്പാടുകൾ എന്തെല്ലാം നമുക്ക് കിട്ടാൻ പറ്റും അതെല്ലാം ഞാൻ കണ്ടെത്തുക. ഇപ്പൊ നമ്മൾ ഈ മ്യൂസിയങ്ങൾ ചെല്ലുമ്പോൾ ഒരു അനേകം മ്യൂസിയങ്ങൾ അവിടെ ഉണ്ട്. ആ മ്യൂസിയങ്ങളെല്ലാം തന്നെ കാണപ്പെടുന്നത് കുട്ടികൾക്ക് അല്ലെങ്കിൽ സഞ്ചാരിക്ക് മൃഗങ്ങളുമായിട്ട് ഇടപെടുകയാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു. അങ്ങനെ മ്യൂസിയങ്ങൾ വളരെ അപൂർവമാണ്, കുറവായിട്ട് എനിക്ക് കാണാൻ പറ്റും. പിന്നെ അതുപോലെ അവിടുത്തെ തുറമുഖങ്ങൾ, ഏതാണ്ട് 1700 കായൽ തീരങ്ങൾ, അതെല്ലാം തന്നെ പുതുമയുള്ളതാണ്. അതായത് ബണ്ടി ബീച്ച് എന്നൊക്കെ പറയുന്നത് നമുക്ക് നമ്മളെ ഹരം പിടിപ്പിക്കുന്ന അത്രയേറെ മനോഹരമാണ്.
ഓസ്ട്രേലിയൻ യാത്രയുടെ ഒരു പ്രകൃതി സൗന്ദര്യവും അവിടുത്തെ കാഴ്ചകളും സംസ്കാരവും ചരിത്രവും എല്ലാം ഇത്തരത്തിൽ പുസ്തകത്തിലൂടെ അവതരിപ്പിക്കുമ്പോൾ അത് വായിക്കുന്ന വ്യക്തിക്ക് ഓസ്ട്രേലിയയെ കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരു അവസരമായി മാറുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഓസ്ട്രേലിയയിലേക്ക് വരാനുള്ള ഒരു പ്രചോദനമായി ഇത് മാറാൻ സാധ്യതയുണ്ടോ?
തീർച്ചയായിട്ടും ഈ ഓസ്ട്രേലിയ കാണാൻ വേണ്ടി, അതിൽ ഓസ്ട്രേലിയ യാത്ര ചെയ്യാൻ വേണ്ടി ഈ പുസ്തകം ഉപകരിക്കുന്നുള്ളത് ഉറപ്പാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ പുസ്തകം റിലീസ് ചെയ്ത അപ്പൊ തന്നെ ഓസ്ട്രേലിയയിലുള്ള ഒന്ന് രണ്ട് ആളുകൾ ഇവിടെ അവരുടെ മെസ്സഞ്ചർ വിട്ടിട്ട് ഈ പുസ്തകം വാങ്ങിച്ചിട്ട് പോവുക. റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്റെ പല സുഹൃത്തുക്കളും വന്ന് വാങ്ങിച്ചു. കാരണം അവർക്ക് ഞാൻ തന്നെ എന്റെ അമേരിക്കൻ ചരിത്രം അവർക്കറിയാം. ആ അമേരിക്കൻ ചരിത്രത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ആ ഒരു ചെറിയ ഇതുപോലത്തെ ഇതിന്റെ അത്ര തന്നെയുള്ള ഒരു പുസ്തകമോ ചെറിയ പുസ്തകമോ, പക്ഷെ ആ ഒറ്റ പുസ്തകത്തിൽ അമേരിക്കയിലെ മുഴുവൻ ചരിത്രവും അതിന്റെ അത് വരികയാണ്. ഈ മുഴുവൻ നാടുകൾ 50 സ്റ്റേറ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്, മുഴുവൻ പ്രസിഡന്റുമാരെ കുറിച്ച് പറയുന്നുണ്ട്, കണ്ട കാഴ്ചകളെ കുറിച്ച് എല്ലാം അതുപോലത്തെ ഒരു പുസ്തകമാണ് ഇത്. അപ്പൊ ആ അതുപോലെ ആ അതിന് അതുമായിട്ട് കമ്പയർ ചെയ്തിട്ടുള്ള ആളുകൾ ഈ പുസ്തകം കാണുന്നത്. തീർച്ചയായിട്ടും ഇത് വായിക്കുന്ന ആളുകൾക്ക് ഓസ്ട്രേലിയ കാണാനുള്ള പ്രയോജനമാകും എന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യം. കാരണം ഈ ഒരു കൊച്ചു പുസ്തകത്തിൽ നമുക്ക് ഓസ്ട്രേലിയയെ കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും അല്ലെ പൂർണ്ണമായിട്ട് നമുക്ക് അതിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിൽ, പിന്നെ വെറുതെ ഇത് ഒരു പുസ്തകമായിട്ട് അങ്ങനെ ഒരു എഴുതിയിട്ടുള്ളതല്ല. അതിന്റെ നമുക്ക് എവിടെയെല്ലാം അതിന്റെ രസങ്ങള് സാരസ്യം നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും അതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്.
ഇതില് വായനക്കാർക്ക് അറിയേണ്ടതായിട്ട് വേറെ എന്തെങ്കിലും, ഓസ്ട്രേലിയയിലുള്ള വായനക്കാര് ഇത് വായിക്കുമെന്ന് കരുതുന്നുണ്ടോ, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള വായനക്കാരായിരിക്കും കൂടുതൽ, എങ്ങനെയായിരിക്കും?
ഇത് മലയാളത്തിലാണല്ലോ, മലയാളത്തിലായതുകൊണ്ട് അവിടെ ഓസ്ട്രേലിയയിലെ മലയാളികൾ ഉറപ്പായിട്ട് ഇത് വായിക്കും. ഓസ്ട്രേലിയയിലെ ആളുകൾ തന്നെ ഇപ്പൊ ഇത് വായിച്ചിട്ട് എന്റെ കയ്യിൽ നിന്ന് വാങ്ങി. എന്റെ കയ്യിൽ നിന്ന് ഈ ഓർഡർക്കുള്ള ഡിസ്കൗണ്ട് ഉണ്ട്, അങ്ങനെ വളരെ കുറഞ്ഞ വിലയ്ക്ക് ചിലർക്ക് ഇപ്പോഴും കൊടുത്തു. അങ്ങനെ പല ആളുകളും വന്ന് വാങ്ങിച്ചിട്ടുണ്ട്, ഓസ്ട്രേലിയയിലെ ആളുകളുടെ ബന്ധുക്കളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ അവർക്ക് അത് വാങ്ങുന്നുള്ള ഉറപ്പാണ്. പിന്നെ ഞാൻ ഈ അമേരിക്കൻ ഹിസ്റ്ററി ചെയ്ത ഞാൻ അത് ഞാൻ ഇടക്കാന്ന് വെച്ചാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് വെച്ചാൽ, ഈ അമേരിക്കൻ ഹിസ്റ്ററി ഞാൻ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് ഭയങ്കര ഡിമാൻഡ് വന്നിരിക്കുന്നു, ഇംഗ്ലീഷിൽ വേണമെന്നുണ്ട്. അതുപോലെ ഇതിന് അങ്ങനെ ഒരു ആവശ്യക്കാരുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. പിന്നെ ഇതിപ്പോ ഇമെയിലിൽ അവർ ഈ ബുക്കായിട്ട് ഇറക്കാൻ പോകുന്നുണ്ട് ഭാഷോട്ട്. അപ്പൊ അങ്ങനെ ഇറക്കുകയാണെങ്കിൽ അവിടെയുള്ള ആളുകൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റും.
അപ്പോൾ അത് അതേക്കുറിച്ച് കൂടെ കൂടുതൽ ഒരു വ്യക്തത നൽകാം. എങ്ങനെയാണ് ഇത് വായിക്കാൻ താല്പര്യമുള്ളവർക്ക്, ഈ പുസ്തകം വായിക്കാൻ താല്പര്യമുള്ളവർക്ക് അത് എവിടെയാണ് ലഭ്യമാവുന്നത്?
അത് ഭാഷാനുഷ്ഠി തന്നെ കിട്ടുള്ളൂ, അവരുടെ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്, അവിടെ തന്നെ കിട്ടുള്ളൂ. ഈ ബുക്ക് ഇറങ്ങിയ പിന്നെ നെറ്റിൽ കിട്ടുമല്ലോ.
ഡോക്ടർ പി കെ പീതാംബരൻ, വളരെയധികം നന്ദി ഈ പുസ്തകത്തിന്റെ വിശദാംശങ്ങൾ SBS മലയാളത്തിന്റെ ശ്രോതാക്കളോട് പങ്കുവച്ചത്.
ഓക്കെ, താങ്ക് യു വെരി മച്ച്.